ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഇത് ഒരു വെള്ളിയാഴ്ച നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നു. മനോഹരമായൊരു ദിവസം, പ്രകൃതി എത്ര സുന്ദരമാണ്, പ്രകൃതി എത്ര ഹൃദയഹാരിയാണ്. കർത്താവ് സൃഷ്ടിച്ചിരിക്കുന്ന ഈ പ്രകൃതിയെ കർത്താവ് എത്ര സുന്ദരമാക്കിയിരിക്കുന്നു. ഈ പ്രകൃതിയിലെ ചെടികൾ, ഈ പ്രകൃതിയിലെ പുഷ്പങ്ങൾ, ഈ പ്രകൃതിയിലെ വള്ളിപ്പടർപ്പുകൾ, ഈ പ്രകൃതിയിലെ സൂര്യചന്ദ്രന്മാർ, എല്ലാം എത്ര മനോഹരമായിരിക്കുന്നു, എല്ലാം എത്ര കൃത്യമായി ഹൃദയത്തെ ആകർഷിക്കുന്നതായി നമുക്ക് അനുഭവവേദ്യമാകുന്നു. ഞാൻ ചിലപ്പോൾ പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ ആ ഇളം വെയിലിലേക്ക് നോക്കി ഞാൻ ചിന്തിക്കാറുണ്ട്, പ്രകൃതി പുഞ്ചിരിക്കുന്നു എന്ന്. ഇളം വെയിൽ, അതും ദൈവത്തിൻ്റെ സൃഷ്ടിയാണല്ലോ. ആ ഇളം വെയിലിലെ ഹൃദയസ്പർശിയായ സൗന്ദര്യം ഒരു സാധാരണ മനുഷ്യനെ പോലും വശീകരിക്കുന്നു. ഇന്നത്തെ ദിവസം എന്ത് മനോഹരം! ഇതുപോലെ ഒരു തെളിഞ്ഞ പ്രഭാതം നമുക്ക് അടുത്തു വരുന്നുണ്ട്. ഇതുപോലൊരു വിഭാഗം നമുക്ക് അടുത്തിയിടുന്നു മനമേ എന്ന് പാട്ടുകാരൻ പാടി. അതേതാണ് ആ പ്രഭാതം? കർത്താവായ യേശുവിൻ്റെ രാജ്യത്തിൽ, അവൻ്റെ മഹത്വമുള്ള കൂടാരത്തിൽ നാം വസിക്കുമ്പോൾ, വിശുദ്ധന്മാർ ദൈവത്തെ സ്തുതിക്കുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം ആനന്ദം കൊണ്ട് പരവശമായി തീരുന്നു. ആ സ്വർഗീയ സദസ്സിൽ ഞാനും ചേരുമല്ലോ എന്നുള്ള ആ ഒരു ചിന്തയാണ് നമ്മെ ഉണർത്തുന്നത്, നമ്മെ ആനന്ദിപ്പിക്കുന്നത്. ആ വിശുദ്ധ സദസ്സിൽ, ആ ആരാധനാ വേളയിൽ ഞാൻ ഉണ്ടായിരിക്കുമല്ലോ. അതിനായിട്ട് എൻ്റെ ജീവിതത്തിൽ എൻ്റെ കരുണയുള്ള കർത്താവിൻ്റെ തിരുരക്തം എനിക്ക് മുദ്രയായി തന്നുവല്ലോ. ഒരർഹതയുമില്ലാത്ത ഞാൻ, പാപിയും ദോഷിയുമാകുന്ന ഞാൻ, യാതൊരു യോഗ്യതയുമില്ലാതെ ആ വിശുദ്ധ സമ്മേളനത്തിൽ പങ്കെടുക്കുമല്ലോ. ജീവനുള്ള ക്രിസ്തുവിൻ്റെ മഹത്വപൂർണമായ സ്വർഗീയ രാജ്യത്തിൽ ഞാനും ചെല്ലുമല്ലോ, ഞാനും അവിടെ ചേരുമല്ലോ എന്നുള്ളതായ മോഹനമായ ചിന്തകൾ നമ്മെ ഉണർത്തുന്നു, നമ്മെ ആനന്ദിപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അർഹതയില്ലാത്ത അനുഗ്രഹങ്ങൾ തരുന്ന എൻ്റെ യേശുവിനെ ഞാൻ വണങ്ങുന്നു, അവനെ ഞാൻ നമസ്കരിക്കുന്നു. ഒരർഹതയുമില്ലാതെ എന്നെ ചേർത്തണയ്ക്കുന്ന അസ്വർഗീയ സ്നേഹം, ഭാവിയായ എന്നെ കോരിയെടുക്കാൻ തിരുമനസ്സായ ആ നിസ്തുല സ്നേഹം, എൻ്റെ കരുണയുള്ള കർത്താവിൻ്റെ അത്ഭുത കൃപ, അതാണ് അർഹതയില്ലാതെ ലഭിക്കുന്നതിനാണ് കൃപ എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. കൃപ, ആ കൃപയിലാണ് നാം വസിക്കുന്നത്. ആ കൃപയുള്ളത് കൊണ്ടാണ് നാം ഇന്ന് ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. ആ കൃപയുള്ളത് കൊണ്ടാണ് നമുക്ക് ഇത്രയും സമാധാനം ലഭിച്ചിരിക്കുന്നത്. ആ കൃപയുള്ളത് കൊണ്ടാണ് നമുക്ക് ആരോഗ്യം ലഭിച്ചിരിക്കുന്നത്. ആ കൃപയുള്ളത് കൊണ്ടാണ് നമുക്ക് വചനം ലഭിച്ചിരിക്കുന്നത്. ആ കൃപയുള്ളത് കൊണ്ടാണ് നമുക്ക് സ്വർഗീയമായ വാഴ്വുകൾ ലഭിച്ചിരിക്കുന്നത്. ആ കൃപയുള്ളത് കൊണ്ടാണ് നാം ഇന്ന് സമാധാനം അനുഭവിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നതിന് മുൻപ്, ക്രൂസിലേക്ക് പോകുന്നതിന് മുൻപ് തൻ്റെ പ്രിയ ശിഷ്യന്മാർ 11 പേരെ കൂട്ടിയിരുത്തി അവരോട് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്കരുത്, ഭ്രമിക്കുകയും വരുത്. ലെറ്റ് നോട്ട് യുവർ ഹാർട്ട് ബി ട്രബിൾഡ്. നിങ്ങളുടെ ഹൃദയം കലങ്കരുത്, ഭ്രമിക്കുകയും വരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. യോഹന്നാൻ സുവിശേഷം 14 അധ്യായം തുടങ്ങുന്നത് അങ്ങനെയാണ്. അതേ അധ്യായത്തിൽ തുടർന്ന് കർത്താവ് പറയും, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. കർത്താവ് ക്രൂശിലേക്ക് പോകുന്നതിന് മുൻപ് ശിഷ്യന്മാർ പറയുകയാണ്, ഞാൻ പോകുന്നു, പക്ഷേ ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, നിങ്ങളാരും അനാഥരാകേണ്ടി വരികയില്ല. ഞാൻ പോകുമ്പോൾ നിങ്ങൾ ദുഃഖിക്കേണ്ട, ഞാൻ ക്രൂശിലേറുമ്പോൾ നിങ്ങൾ കരയേണ്ട, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞങ്ങൾക്ക് ആരുമില്ലല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. വീണ്ടും കർത്താവ് പറഞ്ഞു, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ഞാൻ പോയാലും എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കുകയാണ്. ഞാൻ ക്രൂസിലേറിയാലും എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. സ്തോത്രം, 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 സ്തോത്രം. ലോകം തരുന്നതുപോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ലോകം തരുന്നതുപോലെയുള്ള സമാധാനം അതല്ല നിങ്ങൾക്ക് ഞാൻ തരുന്നത്. ഞാൻ തരുന്ന സമാധാനം സ്വർഗീയ സമാധാനമാണ്, ഞാൻ തരുന്ന സമാധാനം നിത്യ സമാധാനമാണ്, ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് ഭ്രമിക്കുകയും വരുത്. ആ പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ യോഹന്നാൻ സുവിശേഷം 16:33 വാക്യത്തിൽ കർത്താവ് പറയുന്നു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. എത്ര ആശ്വാസപൂർണമായ വാക്കുകളാണ് കർത്താവ് പറഞ്ഞത്, എത്ര ആശ്വാസദായകമായ വാക്കുകളാണ് കരുണയുള്ള കർത്താവ് പറഞ്ഞത്. ഈ വെള്ളിയാഴ്ച ദിവസം ഇപ്പോൾ നാം തിരുവനന്തപുരത്തിരിക്കുമ്പോൾ ഈ ആശ്വാസവചനങ്ങൾ നിങ്ങളെ തഴുകുകയാണ്, ഈ ആശ്വാസവചനങ്ങൾ നിങ്ങളെ തലോടുകയാണ്. നിങ്ങളുടെ പലരുടെയും ജീവിതത്തിലുള്ളതായ പ്രയാസങ്ങൾ നിങ്ങൾ കരയുന്നത് കർത്താവ് കാണുന്നുണ്ട്. നിങ്ങളുടെ കണ്ണുനീര് കർത്താവ് തുടയ്ക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കൂ, യേശു ക്രിസ്തു സ്നേഹം മാത്രമാണ്. നിങ്ങൾ ചേർന്നിരിക്കൂ, സ്നേഹമായി യേശുവിനോട് ചേർന്നിരിക്കൂ, അവൻ്റെ വചനത്തോട് നിങ്ങൾ ചേർന്നിരിക്കൂ, അവൻ്റെ പരിശുദ്ധാത്മാവിനോട് നിങ്ങൾ ചേർന്നിരിക്കൂ. യേശു ക്രിസ്തുവിൻ്റെ വചനം നിങ്ങളെ ജീവിപ്പിക്കും, യേശു ക്രിസ്തുവിൻ്റെ വചനം നിങ്ങളെ സുഖപ്പെടുത്തും, യേശു ക്രിസ്തുവിൻ്റെ വചനം നിങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കും, യേശു ക്രിസ്തുവിൻ്റെ വചനം നിങ്ങൾക്ക് സമാധാനം തരും, യേശു ക്രിസ്തുവിൻ്റെ വചനം നിങ്ങൾക്ക് സൗഖ്യം തരും, യേശു ക്രിസ്തുവിൻ്റെ വചനം നിങ്ങൾക്ക് ധൈര്യം തരും, യേശു ക്രിസ്തുവിൻ്റെ വചനം നിങ്ങളെ നയിക്കും, നിങ്ങളെ നടത്തും, നിങ്ങളെ അത്ഭുതകരമായി വഴി നടത്തും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആ തിരുവചനത്തിന് മുമ്പിലേക്കാണ് കർത്താവ് നമ്മെ ആനയിച്ചിരിക്കുന്നത്. നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. മഹത്വം രക്ഷക സ്തുതി നിനക്കെന്നും ചേറ്റിൽ നിന്നെ നീ വീണ്ടെടുത്തതിനാൽ സ്തുതിക്കും നിന്നെ ഞാനായുസിൻ നാളെല്ലാം നന്ദിയോ കടി വണങ്ങൂ. സ്തുതിക്കും നിന്നെ ഞാനായുസിൻ നാളെല്ലാം നന്ദിയോ കടി വണങ്ങൂ. കുഞ്ഞാട്ടിൻ്റെ രൂരേത്ത ഞാൻ ശുദ്ധനായിത്തീർന്നു, തൻ ചങ്കിലെ ശുദ്ധരക്തത്താൽ ഞാൻ ജയം വാടിയിടും, തൻ ചങ്കിലെ ശുദ്ധരക്തത്താൽ ഞാൻ ജയം വാടിയിടും. മഹത്വം രക്ഷക സ്തുതി നിനക്കെന്നും ചേറ്റിൽ നിൻ എന്നെ നീ വീണ്ടെടുത്തതിന സ്തുതിക്കും നിന്നെ ഞാനായുസിൻ നാളെല്ലാം നന്ദിയോ കടി വണങ്ങും. സ്തുതിക്കും നിന്നെ ഞാൻ ആയുസിൻ നാളെല്ലാം നന്ദിയോ കടി വണങ്ങും. ആർപ്പോടോ നീ ഘോഷിക്കും യാത്രയിൽ മുൻപോട്ടുതൻ ഓടുന്നു എൻ വീരുതിനായി, ലഭിക്കും നിശ്ചയം എൻ വീരുതിനിക്ക് ശത്രുക്കൾ ആരുമേ കൊണ്ടുപോകയില്ല, പ്രാപിക്കും അന്നു ഞാൻ രാജൻ കയ്യിൽ നിന്ന് ദൂതന്മാരുടെ മധ്യത്തിൽ പ്രാപിക്കും അന്നു ഞാൻ രാജൻ കയ്യിൽ നിന്നും ദൂതന്മാരുടെ മധ്യത്തിൽ.
നല്ല പ്രത്യാശയോടെ നിങ്ങൾ ഇരിക്കുന്നുവെന്ന് ഞാൻ കരുതുന്നു. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. സ്തോത്രം. 91 സങ്കീർത്തനമാണ് നമ്മുടെ ചിന്താവിഷയം. നിങ്ങൾക്ക് ഓർമ്മ കാണുമല്ലോ. 91 സങ്കീർത്തനം 10 വാക്യം മുതൽ നമുക്ക് വായിച്ചു കേൾക്കാം.
ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിനടുക്കയില്ല. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്മേലും അണനിമേലും നീ ചവിട്ടും. ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എൻ്റെ നാമത്തെ അറിയിയാൽ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോടുകൂടെ ഇരിക്കും. ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ദീർഘായുസ് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും. എൻ്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും.
ദൈവത്തിന് സ്തോത്രം. എല്ലാം സ്വർഗത്തിലെ ദൈവം തരുന്ന വാഗ്ദത്തങ്ങളാണ്, ദൈവം തരുന്ന ഗ്യാരണ്ടികളാണ്. ഗ്യാരണ്ടീസ് ഓഫ് സെക്യൂരിറ്റി, സുരക്ഷിതത്വത്തിൻ്റെ ഗ്യാരണ്ടികൾ. ഡെലിവറൻസ് ഫ്രം ഹിഡൻ ഡേഞ്ചേഴ്സ് നാം കണ്ടു. മറഞ്ഞിരിക്കുന്ന അനർത്ഥങ്ങളിൽ നിന്ന്, അപായങ്ങളിൽ നിന്ന് ദൈവം നാം വിടുവിക്കും നാം കണ്ടു. ഇമ്മ്യൂണിറ്റി ഫ്രം ഫേറ്റൽ ഡിസീസസ്, ആവൽക്കരമായ രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടുവാനുള്ളതായ രോഗപ്രതിരോധ ശക്തി തരുന്നു എന്ന് നാം കണ്ടു. ഷെൽട്ടർ ആൻഡ് റെഫ്യൂജ് ഇൻ ദി ഓൾമൈറ്റി ഗോഡ്സ് ടെൻഡർ പേഴ്സണൽ കെയർ നാം കണ്ടു. സർവ്വവല്ലഭനായ ദൈവത്തിൻ്റെ വാത്സല്യാതിരേഖത്തിൽ നമുക്ക് അഭയവും സങ്കേതവും ഉണ്ട് എന്ന്. പ്രൊട്ടക്ഷൻ ഇൻ ദ ഫെയ്ത്ത്ഫുൾനെസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ വിശ്വസ്തതയിൽ, സുരക്ഷിതത്വത്തിൽ, ദൈവത്തിൻ്റെ വിശ്വസ്തതയിൽ ഉള്ള പ്രൊട്ടക്ഷൻ, സംരക്ഷണം നമുക്ക് ലഭിക്കും എന്ന് നാം കണ്ടു. ഫ്രീഡം ഫ്രം ഫിയർ, ഭയത്തിൽ നിന്ന് മോചനം ലഭിക്കുമെന്ന് നാം കണ്ടു. രാത്രിയുടെ മറവിൽ ആക്രമിക്കുന്ന ശത്രുവിൻ്റെ ഭീകരമായ ആക്രമണങ്ങളിൽ നിന്ന് നമ്മെ അവൻ രക്ഷിക്കുമെന്ന് നാം കണ്ടു. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാവ്യാധികളിൽ നിന്ന് നമ്മെ വിടുവിക്കുമെന്ന് നാം മനസ്സിലാക്കി. ഉച്ച നേരത്തെ അനർത്ഥങ്ങളിൽ നിന്ന് അവൻ നമ്മെ വിടുവിക്കും എന്ന് നാം ഗ്രഹിച്ചു. വലിയ കൂട്ടക്കൊല, ആയിരങ്ങൾ പതിനായിരങ്ങൾ വീഴുന്ന കൂട്ടക്കൊല, അതിൽ നിന്ന് അവൻ നമ്മെ വിടുവിക്കുമെന്ന് നാം മനസ്സിലാക്കി. പിന്നെ ഈ 10-ാം വാക്യം മുതൽ നാം വായിക്കുമ്പോൾ കാണുന്നത്, ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിൻ്റെ കൂടാരത്തിനടുക്കുകയില്ല. എന്താണ് കാരണം? നിൻ്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. ഒരു ബാധയും തട്ടാതെ നമ്മെ പരിപാലിക്കും. ഒരു ബാധയും, അനേക ബാധകളുണ്ട്. രോഗബാധ, ഭൂതബാധ, അപായബാധ, ശത്രുബാധ, അനേകം ബാധകൾ. ഒരു ബാധയും നിന്നോട് അടുക്കുകയില്ല, ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല. എത്ര ഉറപ്പേറിയ ശക്തമായ വാക്കുകളാണ് കർത്താവ് തരുന്നത്. കർത്താവ് നമുക്ക് ഗ്യാരണ്ടി തരികയാണ്, ഒരു ബാധയും നമ്മിലേക്ക് അടുക്കുകയില്ല. നാം ക്രിസ്തുവിൻ്റെ തിരക്തത്തിൻ്റെ സംരക്ഷണത്തിനുള്ളിലാണ്, സംരക്ഷണത്തിൻ്റെ വേലിക്കുള്ളിലാണ്. നാം ക്രിസ്തുവിൻ്റെ തിരക്തത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ വേലിക്കെട്ടുകൾക്കുള്ളിലാണ്. ഇത് ഒരു ഭാവന പോലെ നിങ്ങൾ ചിന്തിക്കരുത്. ഇത് ഒരു പ്രസംഗത്തിൻ്റെ ശൈലിയായിട്ട് നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾ ചിന്തിക്കണം, എനിക്ക് കർത്താവ് ചുറ്റും മതിൽ കെട്ടിയിരിക്കുന്നു, എനിക്ക് കർത്താവ് ചുറ്റും തീ മതിൽ കെട്ടിയിരിക്കുന്നു, എനിക്ക് കർത്താവ് ചുറ്റും കോട്ട കെട്ടിയിരിക്കുന്നു, എനിക്ക് കർത്താവ് ചുറ്റും സംരക്ഷണ ഭിത്തി കെട്ടിയിരിക്കുന്നു, എനിക്ക് കർത്താവ് ചുറ്റും വേലി കെട്ടി എന്നെ കാക്കുന്നു. ഒരു ബാധയും അങ്ങോട്ട് അടുത്ത് വരികയില്ല, യാതോ ഒരു ബാധയും അടുക്കുകയില്ല. ഭൂതബാധകളുണ്ട്, പ്രേതബാധകളുണ്ട്, അങ്ങനെയെല്ലാം പേടിച്ചു കഴിയുന്ന ആളുകളുണ്ട്. ഗ്രഹനിലയെ ഭയപ്പെടുന്നവരുണ്ട്, ശനിദശയെ ഭയപ്പെടുന്നവരുണ്ട്, കേതുദശയെ ഭയപ്പെടുന്നവരുണ്ട്, രാഹുർദശയെ ഭയപ്പെടുന്നവരുണ്ട്, ആദിത്യദശയെ ഭയപ്പെടുന്നവരുണ്ട്. ഒരു ദശാന്ത്യവും നിന്നെ സ്പർശിക്കുകയില്ല, ഒന്നും നിന്നടുത്ത് വരികയില്ല. നിൻ്റെ കൂടാരത്തിലേക്ക് ഒരു ബാധ അടുക്കുകയില്ല, നിൻ്റെ ഭവനത്തിലേക്ക് ഒരു ബാധ അടുക്കുകയില്ല. ഒരു കാലത്ത് അനേകം പാപങ്ങളുള്ള ഭവനമായിരുന്നു, ഒരു കാലത്ത് അനേകം അഴുക്കുള്ള ഭവനമായിരുന്നു, ഒരു കാലത്ത് അനേകം പൈശാചിക ബാധയുള്ള ഭവനമായിരുന്നു. എന്നാൽ ഇനി അതൊന്നും നിന്നോടടുത്ത് വരികയില്ല, എല്ലാം യേശുക്രിസ്തുവിൻ്റെ ജയമുള്ള സ്ലീബായാൽ മാറ്റിയിരിക്കുന്നു, എല്ലാ ബാധയും മാറ്റിയിരിക്കുന്നു. എങ്ങനെ? എന്താണ് അതിനുള്ള സാധ്യത? വിശ്വസിക്കുക എന്നുള്ളത് മാത്രം. യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിക്കുക, യേശുക്രിസ്തുവിൻ്റെ തിരുവചനത്തിൽ വിശ്വസിക്കുക, ഗോർസസർപ്പത്തെയും ഹർമോസർപ്പത്തെയും നീ ചവിട്ടും, സിംഹത്തെയും പെരുമ്പാവിനെയും നീ മെതിക്കും. ദൈവത്തിന് സ്തോത്രം. പാമ്പുകൾ, സിംഹങ്ങൾ എന്തെല്ലാം തരത്തിലുള്ള ഘോരമായ ആപത്തുകളാണ് നിനക്ക് വരുന്നത്! എല്ലാം മാറ്റിത്തരും, എല്ലാം ദൂരീകരിച്ചു തരും. ഈ സർപ്പമെന്നോ സിംഹമെന്നോ ഒക്കെ പറയുന്നത് പൈശാചികമായ ആക്രമണങ്ങളാണ്, ദുരാത്മ ബാധകളാണ്. ബാധകളെല്ലാം മാറ്റിത്തരും, ഒരു ബാധയും നിന്നോട് അടുത്തു വരികയില്ല. 10-ാം വാക്യം മുതൽ നമുക്ക് ഒന്നുകൂടി വായിച്ചു കേൾക്കാം. 91-ാം സങ്കേതത്തിൻ്റെ 10-ാം വാക്യം മുതൽ.
ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ല. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും.
സ്തോത്രം. മഹാസർപ്പം, സിംഹം എന്നെല്ലാം പറയുന്നത് പൈശാചികനെയാണ്, സാത്താനെയാണ്. ഓരോ മനുഷ്യനെയും നശിപ്പിക്കുവാൻ സാത്താൻ നോക്കി നിൽക്കുകയാണ്. അവൻ പഴുതു കിട്ടിയാൽ അവൻ നുഴഞ്ഞു കയറി നമ്മെ നശിപ്പിക്കും, നമ്മെ തകർത്ത് കളയും. നാം എത്ര ശ്രദ്ധയോടുകൂടി ഇരിക്കേണ്ടതാണ്! നമ്മുടെ ഓരോ വാക്കും നാം എത്രമാത്രം കരുതലോടുകൂടി ഉപയോഗിക്കേണ്ടതാണ്! ചിന്തയില്ലാതെ നാം സംസാരിക്കരുത്, ചിന്തയില്ലാതെ നാം പെരുമാറരുത്. എന്നെ കാണുന്ന 2 കണ്ണുകളുണ്ട്, എൻ്റെ യേശു എന്നെ കാണുന്നു, എന്നെ രക്ഷിക്കുന്ന, എന്നെ വിടുവിക്കുന്ന എൻ്റെ കർത്താവ് എന്നെ കാണുന്നു. അവിടുന്ന് പ്രവർത്തിക്കുന്ന ഞാൻ തടസ്സം വരുത്തരുത്. എൻ്റെ ജീവിതത്തിൽ ശത്രുവിനെ മാറ്റുവാൻ അവിടെ നിന്ന് യത്നിക്കുമ്പോൾ അവിടുത്തെ കൈകളെ ഞാൻ ദുർബലമാക്കരുത്, ഞാൻ തട്ടിക്കളയരുത്. ഞാൻ അവൻ്റെ കൈകളിൽ ആശ്രയിക്കുന്നു. ഈ ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. എപ്പോഴും ഒരു തരത്തിലും ഒരു ദുർബാധയും എടുക്കാതെ വണ്ണം കർത്താവ് എന്നെ കാത്തുകൊള്ളുമെന്നുള്ള നല്ല ഉറപ്പ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേൾക്കൂ, ചിലർ വീടിന് സ്ഥാനം നോക്കുന്നവരുണ്ട്. വീടിൻ്റെ കിഴക്കേ മൂല അല്ലെങ്കിൽ തെക്കേ മൂല അവിടെ പാല നടണം, അല്ലെങ്കിൽ അവിടെ ഒരു നല്ല ഫലവൃക്ഷം നടണം എന്നെല്ലാം പറയുന്ന സ്ഥാനം കാണുന്നവരുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഒന്നും ഭയപ്പെടേണ്ട. ചിലർ പറയും അവിടെ ഒരു മുറികൂടി കൂട്ടിയെടുത്ത് അത് പരിഹരിക്കാമെന്ന്. ചിലർ പറയും വീടിൻ്റെ ഇന്ന ഭാഗം പൊളിച്ചു മാറ്റണമെന്ന്. അതെല്ലാം കേട്ട് നാം പരിഭ്രമിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഒന്ന് മാത്രം നോക്കിയാൽ മതി. ഒരു അറിയാവുന്ന നല്ലൊരു എഞ്ചിനീയറെ കൊണ്ട് നമുക്ക് നല്ല കാറ്റും വെളിച്ചവുമുള്ള സ്ഥലമാണോ, അതിൻ്റെ നിലത്തിൻ്റെ കിടപ്പ് എങ്ങനെയാണ്, അവിടെയുള്ള നീരോട്ടം എങ്ങനെയാണ് എന്നെല്ലാം നോക്കിച്ചാൽ മാത്രം മതി. പ്രിയപ്പെട്ടവരെ, ഞാൻ വളരെ സ്നേഹത്തോടെ നിങ്ങൾ പറയട്ടെ, നിങ്ങളൊന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട. സിംഹത്തിന്മേലിന്മേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാവിനെയും നീ മെതിക്കും. കർത്താവിന് സ്തോത്രം. പൈശാചികൻ്റെ സർവബലത്തെയും ചവിട്ടുവാനുള്ള അധികാരമാണ് ദൈവം നിനക്ക് തന്നിരിക്കുന്നത്. ഒരിക്കൽ കർത്താവിൻ്റെ ശിഷ്യന്മാർ കർത്താവിനടുക്കൽ വന്ന് പറഞ്ഞു, കർത്താവേ, ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന്. ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു. ആ കർത്താവിൻ്റെ ശിഷ്യന്മാർക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു, നല്ല ധൈര്യം ഉണ്ടായിരുന്നു. ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവോട് പറഞ്ഞു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. സിംഹത്തെയും പെരുമ്പാവിനെയും നീ മെതിക്കും, ബാലസിംഹത്തെയും പെരുമ്പാവിനെയും നീ മെതിച്ചു കളയും. പ്രിയപ്പെട്ടവരെ, ഈ ബാലസിംഹം അത് പൈശാചികൻ്റെ പ്രതീകമാണ്, പെരുമ്പാമ്പ് അതും സാത്താൻ്റെ പ്രതീകമാണ്, മഹാസർപ്പം എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്ന പാമ്പ് മഹാസർപ്പം അത് സാത്താൻ്റെ പ്രതീകമാണ്, ബാലസിംഹം തിരുവചനത്തിൽ പത്രോസിൻ്റെ ലേഖനം 5-ാം അധ്യായത്തിൽ ഞാൻ കാണും, ഉണർന്നിരിപ്പീൻ നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് ആലറുന്ന സിംഹം എന്ന പോലെ ആര് വിഴുങ്ങേണ്ടുവെന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. സിംഹം അലറിക്കൊണ്ട് ചുറ്റി നടക്കുകയാണ്, പക്ഷേ അവനടുത്ത് വരാൻ സാധിക്കുകയില്ല, കാരണം വേലി കെട്ടിയിരിക്കുന്നു. ഈ കോട്ടയ്ക്കുള്ളിലേക്ക് കടക്കാൻ അവന് സാധിക്കുകയില്ല. സ്വർഗീയമായ സംരക്ഷണം. എൻ്റെ ബഹുമാന്യ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ തിരക്തത്താൽ കോട്ട കെട്ടി ഇരിക്കുന്നു എന്നുള്ള ഒരു ഉറപ്പ് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. എപ്പോഴും വേണം, എപ്പോഴും എൻ്റെ യേശു എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച എൻ്റെ യേശു എനിക്ക് വേണ്ടി കുറ്റമില്ലാത്ത രക്തം ചിന്തിയ എൻ്റെ യേശു സ്തോത്രം 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 എൻ്റെ പ്രാണപ്രിയനായ എൻ്റെ പൊന്നേശു എൻ്റെ ജീവൻ്റെ ജീവനായ എൻ്റെ യേശു ഹാലലൂയ 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 എൻ്റെ സ്നേഹനിധിയായ എൻ്റെ യേശു ഹാലലൂയ 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 എനിക്ക് വേണ്ടി രക്തം ചിന്തിയ എൻ്റെ യേശു എൻ്റെ പാപം മുഴുവൻ ഏറ്റെടുത്ത എൻ്റെ യേശു ഹാലലൂയ 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 എൻ്റെ ജീവൻ്റെ ജീവനായ ജീവൻ്റെ ജീവനായ യേശു ഹാലലൂയ 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 എൻ്റെ യേശു നിങ്ങളുടെ ഹൃദയത്തിലെപ്പോഴും എൻ്റെ യേശു എന്നുള്ള ആ ചിന്തയുണ്ടായിരിക്കണം. എൻ്റെ യേശു ബാലസിംഹത്തെയും പെരുമ്പാവിനെയും നീ മെതിച്ചുകളയും. നീ സാധാരണ നിലത്തുകൂടി നടന്നു പോകുമ്പോൾ ഒരു വാഴത്തറ കടന്നാൽ ആ വാഴത്തറയിൽ ചവിട്ടി മെതിച്ച് നടന്നു പോകുമെന്ന് പറയുന്നത് പോലെ പെരുമ്പാ പോലെ കിടക്കുന്ന പൈശാചശക്തിയെ നീ ചവിട്ടി മെതിച്ചു കളയും. സ്തോത്രം 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 ദൈവത്തിന് സ്തോത്രം. 10 വാക്യം മുതൽ നമുക്ക് വീണ്ടും വായിച്ചു കേൾക്കാം.
ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ല. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും.
സ്തോത്രം. അവർ കൈകളിൽ വഹിച്ചുകൊള്ളും, കാല് കല്ലിൽ തട്ടിപ്പോകാതിരിക്കത്തക്കവണ്ണം. നിങ്ങൾ യാത്ര ചെയ്യുന്ന വഴിയിൽ ചില കല്ലുകൾ കിടപ്പുണ്ടായിരിക്കും. ചില കല്ലുകൾ ശത്രു കൊണ്ടിടുന്ന കല്ലുകളാണ്. ആ കല്ലുകൾ അതിലെ നിങ്ങളുടെ കാല് തട്ടി നിങ്ങളുടെ നടപ്പിൻ്റെ വേഗത കുറയ്ക്കാൻ ശത്രു നോക്കും. നിങ്ങളുടെ ഉത്സാഹം മന്ദീഭവിപ്പിക്കാൻ ശത്രു ശ്രമിക്കും. കാല് കല്ലിൽ തട്ടിപ്പോയി അങ്ങനെ നിങ്ങൾ തളർന്നു കിടക്കാൻ അതിനിട വരുത്താൻ പിശാച് നോക്കും. കാൽ കല്ലിനോട് തട്ടിപ്പോകാതെയാണ് നിങ്ങളെ കാക്കേണ്ടതിന് അവൻ തൻ്റെ ദൂതന്മാരോട് നിങ്ങളെക്കുറിച്ച് കൽപ്പിക്കും. ദൂതന്മാരോട് പറയും, നമ്മുടെ കാൽ കല്ലിൽ തട്ടിപ്പോകാതെ നമ്മെ കാക്കണമെന്ന് കാവൽ ചെയ്യുവാൻ ദൂതന്മാരുണ്ട്. സ്തോത്രം സ്തോത്രം. യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ ഇടിവിക്കുന്നു എന്ന് 34 സങ്കീർത്തനത്തിൽ ദാവീദ് പാടി. മാലാഖ കാവൽ ചെയ്യും. മാലാഖമാർ ദൂതന്മാർ ദൈവദൂതന്മാർ നമ്മളെ കാവൽ ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, എലീശ പ്രവാചകനെ ആക്രമിക്കാൻ ചുറ്റും വന്ന് ഒരു വലിയ സൈന്യം വന്ന് നിരന്നു. രാജകുമാരൻ 2 പുസ്തകത്തിൽ നാം വായിക്കുന്നു, എലീശയെ എങ്ങനെയും നശിപ്പിച്ച് കളയാൻ കൊന്നുകളയാൻ അതിനെ ശത്രു സൈന്യം വന്ന് ചുറ്റി നിന്നു. ദൈവത്തിന് സ്തോത്രം. എലീശയുടെ ബാല്യക്കാരൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ വലിയൊരു സൈന്യം. എന്തു ചെയ്യും? അവൻ ഭയന്നുപോയി. അവൻ ഓടിച്ചെന്ന് വിറച്ചുകൊണ്ട് എലീശയോട് പറഞ്ഞു, യജമാനെ, നമുക്ക് ചുറ്റും ശത്രു വലിയൊരു സൈന്യമായി നിൽക്കുന്നു. അവൻ നമ്മെ നശിപ്പിച്ചു കളയും, നമ്മെ കൊന്നുകളയും. വലിയൊരു മഹാസൈന്യം നമ്മെ നശിപ്പിക്കാൻ വന്നിരിക്കുന്നു. എലീശ പ്രവാചകൻ പുഞ്ചിരിച്ചു, ഒരാളെ നശിപ്പിക്കാൻ മഹാസൈന്യം. എന്തൊരത്ഭുതം, ഒരാളെ നശിപ്പിക്കാൻ മഹാസൈന്യം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മെ നശിപ്പിക്കാൻ മഹാസൈന്യം ചുറ്റി നിൽക്കുന്നെന്ന് നാമം ധരിക്കുക. നമ്മെ തകർത്ത് കളയാൻ മഹാസൈന്യം ചുറ്റി നിൽക്കുന്നെന്ന് നാം മനസ്സിലാക്കുക. എലീശ പ്രവാചകൻ നോക്കി. എലീശ പ്രവാചകൻ പുഞ്ചിരിച്ചു. എലീശ പ്രവാചകൻ മുകളിലേക്ക് നോക്കി. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എലീശ പ്രവാചകന് ഉള്ളിൽ ഒരു ഭയവുമില്ല. എലീശ പ്രവാചകൻ ആ ശിഷ്യനോട് പറഞ്ഞു, നമ്മോടുകൂടെയുള്ളവരേക്കാൾ അധികമാണ്. അവന് മനസ്സിലായില്ല, അവന് ആഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. അവൻ അത്ഭുതപ്പെട്ടു നോക്കി. പ്രവാചകൻ പ്രാർത്ഥിച്ചു, കർത്താവേ, ഇവൻ്റെ കണ്ണ് തുറന്നു കൊടുക്കണമേ. ഇവന് ആ കാഴ്ച കാണാൻ, സ്വർഗീയ സംരക്ഷണത്തിൻ്റെ കാഴ്ച കാണാൻ ഇവൻ്റെ കണ്ണ് തുറന്നു കൊടുക്കണമേ എന്ന്. അവൻ്റെ കണ്ണ് തുറന്നു. എന്തൊരത്ഭുതം. അവൻ നോക്കിയപ്പോൾ ആ ഭീകരമായ മഹാസൈന്യത്തിൻ്റെ ഇപ്പുറത്ത് വേറൊരു കൂട്ടം മഹാസൈന്യം. അവർ അഗ്നിത്തേരുകളുള്ളവരാണ്, അവർ അഗ്നിക്കുതിരകളുള്ളവരാണ്, തീജ്വലിക്കുന്ന സൈന്യം. ദൈവത്തിന് സ്തോത്രം. അവൻ അമ്പരപ്പോടെ നോക്കി മനസ്സിലാക്കി, വലിയൊരു സൈന്യം, തീജ്വലിക്കുന്ന സ്വർഗീയ സേനകൾ വന്ന് പ്രവാചകന് ചുറ്റും അണിനിരന്നിരിക്കുന്നത് അവൻ കണ്ടു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അവൻ അത്ഭുതപ്പെട്ടു. പ്രവാചകൻ പറഞ്ഞു, അവന് മനസ്സിലായി നമ്മോടുകൂടെയുള്ളവരെ അവരോടുകൂടെയുള്ളവരേക്കാൾ അധികം അവർക്ക് അന്ധത പിടിപ്പിക്കാൻ പ്രവാചകൻ പ്രാർത്ഥിച്ചു. അവർക്കെല്ലാം അന്ധത പിടിച്ചു. നിങ്ങൾ ഇവിടെയല്ല നിൽക്കേണ്ടത്, ഇന്ന സ്ഥലത്താണ് നിൽക്കേണ്ടത് എന്ന് പറഞ്ഞ് അവരെ അവിടെ നിന്ന് ആ സൈന്യത്തിന് ഒരു കേടും വരുത്താതെ അവരുടെ പ്രതികാരം ചെയ്യാതെ ആ ശത്രു സൈന്യത്തെ അവിടെ നിന്ന് സാവകാശം മാറ്റിക്കളഞ്ഞു. കർത്താവിന് സ്തോത്രം. നമുക്ക് തിരുവചനത്തിൽ ആ ഭാഗം ഒന്ന് വായിക്കാം. രാജാക്കന്മാരുടെ രണ്ടാമത്തെ പുസ്തകം 6-ാം അധ്യായത്തിലാണ്. 6-ാം അധ്യായത്തിൽ വായിക്കാം, 8-ാം വാക്യം മുതൽ നമുക്ക് വായിക്കാം.
അനന്തരം അരാം രാജാവിന് ഇസ്രായേലിനോട് യുദ്ധമുണ്ടായി. ഇന്നിന്ന സ്ഥലത്ത് പാളയം ഇറങ്ങണം എന്നിങ്ങനെ അവൻ തൻ്റെ ഭൃത്യന്മാരുമായി ആലോചന കഴിച്ചു. എന്നാൽ ദൈവപുരുഷൻ ഇസ്രായേൽ രാജാവിനോട് ഇന്ന സ്ഥലത്തു കൂടി കടക്കാതിരിപ്പാൻ സൂക്ഷിക്ക, അരാമ്യർ അവിടേക്ക് വരുന്നുണ്ട് എന്ന് പറയിച്ചു. ദൈവപുരുഷൻ പറഞ്ഞും പ്രബോധിപ്പിച്ചും ഇരുന്ന സ്ഥലത്തേക്ക് ഇസ്രായേൽ രാജാവ് ആളയച്ചു. അങ്ങനെ അവൻ ഒരു പ്രാവശ്യമല്ല, രണ്ട് പ്രാവശ്യമല്ല തന്നെത്താൻ രക്ഷിച്ചത്. ഇത് ഹേതുവായി അരാം രാജാവിൻ്റെ മനസ്സ് ഏറ്റവും കലങ്ങി. അവൻ ഭൃത്യന്മാരെ വിളിച്ച് അവരോട്, നമ്മുടെ കൂട്ടത്തിൽ ഇസ്രായേൽ രാജാവിൻ്റെ പക്ഷക്കാരൻ ആരെന്ന് നിങ്ങൾ പറഞ്ഞു തരികയില്ലയോ എന്ന് ചോദിച്ചു. അവൻ്റെ ഭൃത്യന്മാരിൽ ഒരുത്തൻ, യജമാനായ രാജാവേ, കാര്യം അങ്ങനെയല്ല. നീ ശയനഗൃഹത്തിൽ സംസാരിക്കുന്ന വാക്കുകൾ ഇസ്രായേലിലെ പ്രവാചകനായ എലീശ ഇസ്രായേൽ രാജാവിനെ അറിയിക്കുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾ ചെന്ന് അവൻ എവിടെയിരിക്കുന്നു എന്ന് നോക്കുവിൻ, ഞാൻ ആളയച്ച് അവനെ പിടിപ്പിക്കും എന്ന് അവൻ കൽപ്പിച്ചു. അവൻ ദോഥാനിൽ ഉണ്ടെന്ന് അവന് അറിവ് കിട്ടി. അവൻ അവിടേക്ക് ശക്തിയുള്ള സൈന്യത്തെ കുതിരകളും രഥങ്ങളുമായി അയച്ചു. അവർ രാത്രിയിൽ ചെന്ന് പട്ടണം വളഞ്ഞു. ദൈവപുരുഷൻ്റെ ബാല്യക്കാരൻ രാവിലെ എഴുന്നേറ്റ് പുറത്തിറങ്ങിയപ്പോൾ ഒരു സൈന്യം കുതിരകളും രഥങ്ങളുമായി പട്ടണം വളഞ്ഞിരിക്കുന്നത് കണ്ടു. ബാല്യക്കാരൻ അവനോട്, അയ്യോ യജമാനെ, നാം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു. അതിന് അവൻ, പേടിക്കേണ്ട, നമ്മോടുകൂടെയുള്ളവർ അവരോടുകൂടെയുള്ളവരേക്കാൾ അധികമെന്ന് പറഞ്ഞു. പിന്നെ എലീശ പ്രാർത്ഥിച്ചു, യഹോവേ, ഇവൻ കാണത്തക്കവണ്ണം ഇവൻ്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു. യഹോവ ബാല്യക്കാരൻ്റെ കണ്ണ് തുറന്നു. എലീശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. അവർ അവൻ്റെ അടുക്കൽ വന്നപ്പോൾ എലീശ യഹോവയോട് പ്രാർത്ഥിച്ചു, ഈ ജാതിയെ അന്ധത പിടിപ്പിക്കണമേ എന്ന് പറഞ്ഞു. എലീശയുടെ അപേക്ഷപ്രകാരം അവൻ അവരെ അന്ധത പിടിപ്പിച്ചു. എലീശ അവരോട്, ഇതല്ല വഴി, പട്ടണവും ഇതല്ല, എൻ്റെ പിന്നാലെ വരുവിൻ. നിങ്ങൾ അന്വേഷിക്കുന്ന ആളുടെ അടുക്കൽ ഞാൻ നിങ്ങളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അവനവരെ ശമരയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ശമരയിലെത്തിയപ്പോൾ എലീശ, യഹോവേ, കാണത്തക്കവണ്ണം ഇവരുടെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു. യഹോവ അവരുടെ കണ്ണ് തുറന്നു. അവർ നോക്കിയപ്പോൾ തങ്ങൾ ശമരിയുടെ നടുവിൽ നിൽക്കുന്നത് കണ്ടു. ഇസ്രായേൽ രാജാവ് അവരെ കണ്ടിട്ട് എലീശയോട്, എൻ്റെ പിതാവേ, വെട്ടിക്കളയട്ടെ, ഞാനിവരെ വെട്ടിക്കളയട്ടെ എന്ന് ചോദിച്ചു. അതിനവൻ, വെട്ടിക്കളയരുത്, നിന്റെ വാൾ കൊണ്ടും വില്ലുകൊണ്ടും പിടിച്ചവരെ നീ വെട്ടിക്കളയുമോ? ഇവർ തിന്നുകുടിച്ച് തങ്ങളുടെ യജമാനൻ്റെ അടുക്കൽ പോകേണ്ടതിന് അപ്പവും വെള്ളവും അവർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ അവർക്ക് വലിയൊരു വിരുന്നൊരുക്കി. അവർ തിന്നുകുടിച്ച ശേഷം അവൻ അവരെ വിട്ടയച്ചു. അവർ തങ്ങളുടെ യജമാനൻ്റെ അടുക്കൽ പോയി. അരാമ്യ പടക്കൂട്ടങ്ങൾ ഇസ്രായേൽ ദേശത്തേക്ക് പിന്നെ വന്നില്ല.
ദൈവത്തിന് സ്തോത്രം. വലിയൊരു വിടുതലാണ് അന്ന് ലഭിച്ചത്. അരാമ്യ സൈന്യം പിന്നെ ആ ദേശത്തേക്ക് എതിർപ്പോടുകൂടി വന്നില്ല. മഹാസൈന്യം ഒരു പാവപ്പെട്ട ദൈവദാസനെ പിടികൂടാൻ വന്നു. എലീശ പ്രവാചകനെ പിടികൂടാൻ വന്നു. ദൈവത്തിന് സ്തോത്രം. എലീശ പ്രാർത്ഥിച്ചു. ദൈവികമായ സംരക്ഷണം എലീശയ്ക്കുണ്ടായിരുന്നു. ഒരു സൈന്യം എടുക്കാതെ വണ്ണം കർത്താവ് കാവൽ ചെയ്യുകയായിരുന്നു. അതാണ് നാം ഇവിടെ വായിച്ചത്. 91-ാം സങ്കീർത്തനത്തിൽ, ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിൻ്റെ കൂടാരത്തിനെടുക്കുകയില്ല, നിൻ്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിൻ്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും. ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എൻ്റെ നാമത്തെ അറിയിയാൽ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവനെ ഉത്തരവരലും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും. ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ദൈവത്തിന് സ്തോത്രം. ദൈവം അത്ഭുതകരമായ വിടുതലിൻ്റെ ഗ്യാരണ്ടി തരികയാണ്. പ്രിയപ്പെട്ടവരെ, ഈ വാക്യങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് സ്വന്തമാക്കിയെടുക്കാൻ പറ്റുമോ? കർത്താവേ, അന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദൈവത്തിൻ്റെ തിരുവചനത്തിൽ എഴുതിയത് ഇന്ന് ജീവിക്കുന്ന എനിക്ക് അനുഭവമാക്കി തരണമേ. നിങ്ങൾ പ്രാർത്ഥിക്കുമോ? കർത്താവിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ വെറുതെ കേട്ടിരുന്നിട്ട് പ്രയോജനമില്ലല്ലോ. നിങ്ങൾക്ക് യഥാർത്ഥമായ അനുഭവം വേണം. സിംഹത്തെയും പെരുമ്പാവിനെയും മെതിക്കാനുള്ള അധികാരം. കർത്താവിന് സ്തോത്രം. ഏത് ബാധയും ഏത് ദുർബാധയും വന്നാലും അത് നിങ്ങളെ തൊടാതിരിക്കാൻ ദൈവികമായ സംരക്ഷണം നിങ്ങൾക്കുണ്ടായെന്നുള്ള വ്യക്തമായ ബോധ്യം. കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഏതെല്ലാം ബാധകളിലാണ് ഇന്ന് മനുഷ്യരെ വലയുന്നത്? ദൈവത്തിന് സ്തോത്രം. മദ്യപാനത്തിൻ്റെ ബാധയിൽ വലയുന്ന അനേകം ആളുകളുണ്ട്. വേണ്ട വേണ്ട എന്നുണ്ട്. ഇത് ഇനി ഒരിക്കലും ഞാൻ ഉപയോഗിക്കുകയില്ല എന്ന് തീരുമാനമുണ്ട്. പക്ഷേ ആ ബാധ വിട്ടുപോകുന്നില്ല. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ചില കുടുംബങ്ങളിൽ നിരന്തരം ആപത്ത് വരുന്നു, നിരന്തരം അത്യാഹിതം വരുന്നു, നിരന്തരം രോഗം വരുന്നു, മാറി മാറി രോഗം വരുന്നു, ചില ബാധകൾ മാവിടാതെ പിന്തുടരുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുക, കർത്താവേ നിൻ്റെ വചനമുണ്ടല്ലോ, ആ വചനത്തിൽ ഞാൻ ആശ്രയിക്കുന്നു. ഒരു ബാധ ഇതിനോടടുത്ത് വരികയില്ല, ഒരു ദോഷം നിനക്ക് സംഭവിക്കുകയില്ല എന്നുള്ള തിരുവചനത്തിൽ ഞാൻ ആശ്രയിക്കുന്നു. എല്ലാ ദുരാത്മബാധകളും ഇതിൽ നിന്ന് മാറ്റുവാൻ നീ ശക്തനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നീ ജീവിക്കുന്ന ദൈവമാണ്. നീ എൻ്റെ യേശുവെ നീ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ദൈവമാണ്. നീ എൻ്റെ പ്രശ്നം കാണുന്ന ദൈവമാണ്. നീ എന്നെ അറിയുന്ന ദൈവമാണ്. നീ എന്നെ സ്നേഹിക്കുന്ന ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. സ്നേഹിക്കുന്ന ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ എന്നെ സ്നേഹിക്കുന്നവനാണ്. നീ എൻ്റെ കാര്യം അന്വേഷിക്കുന്നവനാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആരുമില്ലെന്ന് എനിക്ക് തോന്നുമ്പോഴും നീ എന്നെ കാക്കും. എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു എങ്കിൽ യഹോവ എന്നെ ചേർത്ത് കൊള്ളുമെന്ന് 27 സങ്കീർത്തനത്തിൽ ദാവീദ് പറഞ്ഞു. എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു എങ്കിൽ യഹോവ എന്നെ ചേർത്ത് കൊള്ളും. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഈ ലോകത്ത് അപ്പനില്ലാത്തവരുണ്ട്, അമ്മയില്ലാത്തവരുണ്ട്. സ്തോത്രം. ആരോരും തുണയില്ലാത്തവരുണ്ട്, അഗതികളുണ്ട്, അനാഥരുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഓർക്കുക, എൻ്റെ അപ്പനും അമ്മേനെ ഉപേക്ഷിച്ചിരിക്കുന്നുവെങ്കിലും യഹോവ എന്നെ ചേർത്ത് കൊള്ളും. ആരെല്ലാം വിട്ടുപോയാലും സ്നേഹതിയായ യേശു നിങ്ങളെ മറന്നു കളയുകയില്ല. ഒരേ ഒരു കാര്യം മാത്രമേ വേണ്ടൂ, വേറൊന്നും വേണ്ട. നിങ്ങളെപ്പോഴും കാണുന്ന യേശുവിനെ നിങ്ങൾ മറക്കാതിരിക്കുക. ദൈവത്തിന് സ്തോത്രം. എപ്പോഴും കാണുന്ന യേശു. അവൻ നിങ്ങളുടെ പ്രശ്നം കാണുന്നു. അവൻ നിങ്ങളുടെ വേദന അറിയുന്നു. അവൻ നിങ്ങളുടെ ആകുലങ്ങൾ അറിയുന്നു. അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നു. ആ നല്ലവനായ യേശുവിനെ എപ്പോഴും നിങ്ങൾ ധ്യാനിച്ചുകൊണ്ട് നിങ്ങളുടെ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും യേശു, യേശു, യേശു കാണുന്നു, യേശു സ്നേഹിക്കുന്നു, യേശു അറിയുന്നു, യേശു, യേശു. എപ്പോഴും അതുകൊണ്ടായിരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. സിംഹത്തിന്മേലും അണലിമേലും ചവിട്ടും. പെരുമ്പാവിനെയും നീ മെതിച്ചു കളയും. ശത്രുവിൻ്റെ എല്ലാ ഉദ്യമങ്ങളെയും തകർത്ത് കളയും. അവൻ്റെ എല്ലാ ഛിദ്രശക്തിയെയും നീ മെതിച്ചു കളയും. മുന്നോട്ട് ധീരമായി നിനക്ക് പോകാം. അവനോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എൻ്റെ നാമത്തെ അറിയിയാൽ ഞാൻ അവനെ ഉയർത്തും. സ്തോത്രം. അതാണ് പറഞ്ഞത്, ക്രിസ്തുവിനോട് പറ്റിയിരിക്കുക, ചേർന്നിരിക്കുക. സ്തോത്രം. എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത് എന്ന് സംഗീതക്കാരൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. സ്തോത്രം. അവൻ എന്നോട് പറ്റിയിരിക്കുന്നു. ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. അവൻ്റെ സകല പ്രവൃത്തികളെയും ഞാൻ വർണ്ണിക്കും. അവൻ്റെ സകല നല്ല പ്രവൃത്തികളെയും ഞാൻ ധ്യാനിക്കും. ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. 73 സങ്കീർത്തനത്തിൽ നമുക്ക് ആ വാക്യം വായിക്കാം. 73 സങ്കീർത്തനം 28 വാക്യം.
എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. നിന്റെ സകല പ്രവൃത്തികളെയും വർണ്ണിക്കേണ്ടതിന് ഞാൻ യഹോവയായ കർത്താവിനെ എൻ്റെ സങ്കേതമാക്കിയിരിക്കുന്നു.
ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. നിൻ്റെ സകല പ്രവൃത്തികളെയും വർണ്ണിക്കേണ്ടതിന് ഞാൻ യഹോവയായ കർത്താവിനെ എൻ്റെ സങ്കേതമാക്കിയിരിക്കുന്നു. സ്തോത്രം. പറ്റിയിരിക്കുക, ദൈവത്തോട് അടുത്തിരിക്കുക, ഒരു കാരണവശാലും അകന്നു പോകരുത്. എനിക്കും എൻ്റെ യേശുവിനിടയ്ക്ക് ഒരു പാപം വന്ന് കയറരുത്. എനിക്കും എൻ്റെ യേശുവിനിടയ്ക്ക് പാപം വന്ന് അവകാശം പറഞ്ഞുകൊണ്ട് നിൽക്കരുത്. ഇവൻ എൻ്റെയാണെന്ന് പിശാച് പറയാനിട വരരുത്. ഇവൾ എൻ്റെ വകയാണ് എന്ന് പിശാച് അവകാശം പറയാനിട വരരുത്. ഞാൻ ദൈവത്തോട് പറ്റിയിരിക്കു ചേർന്നിരിക്കുന്നു എന്നുള്ള ഉറപ്പ് നോക്കുണ്ടായിരിക്കണം. കർത്താവിന് സ്തോത്രം. നിങ്ങൾക്കിതെല്ലാം കേൾക്കുമ്പോൾ ഇത് പ്രായോഗികമാണോ എന്ന് തോന്നും. ഇങ്ങനെ അങ്ങനെ ജീവിക്കാൻ സാധിക്കുമോ? എന്തെല്ലാം ജോലി തിരക്കുകൾ, എന്തെല്ലാം ബദ്ധപ്പാടുകൾ, എന്തെല്ലാം കഷ്ടപ്പാടുകൾ, ഏതെല്ലാം അധ്വാനങ്ങൾ, ഏതെല്ലാം ചുമതലകൾ, എന്തെല്ലാം അത്യാവശ്യ കാര്യങ്ങൾ, അപ്പോഴെല്ലാം ദൈവത്തിന് പറ്റിയിരിക്കാൻ സാധിക്കുമോ? കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ സ്നേഹത്തോടെ നിങ്ങളോട് പറയട്ടെ, സാധിക്കും. നിങ്ങൾ അപ്പോൾ കിഴക്കോട് തിരിഞ്ഞ് കുരിശ് വരച്ച് പ്രാർത്ഥിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. കർത്താവിന് സ്തോത്രം. എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഞാൻ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമെന്നല്ല പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ജോലി ചെയ്യുമ്പോഴെല്ലാം നിങ്ങളെ കാണുന്ന രണ്ട് കണ്ണുകളുണ്ട്. നിങ്ങളെ സംരക്ഷിക്കുന്ന ഒരു ബലമുള്ള ഭുജമുണ്ട്. യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൻ്റെ മുദ്ര നിങ്ങളുടെ നെറ്റിമേലുണ്ട്. യേശുക്രിസ്തുവിൻ്റെ കുരിശ് നിങ്ങളുടെ മേൽ ചാരിയിരിക്കുന്നു. ഇത് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ഓരോ ജോലിയും ചെയ്യുക. ജോലിയൊന്നും ഉഴപ്പുണ്ട. കർത്താവിന് സ്തോത്രം. സാധിക്കും, വേണമെങ്കിൽ സാധിക്കും. ഏകാഗ്രതയും നിർമ്മലതയും നഷ്ടപ്പെടാതിരിക്കുക. കോരിന്ത്യർക്കെഴുതിയ രണ്ടാമത്തെ ലേഖനം 11-ാം അധ്യായം 2-ാം വാക്യം ഒരു വായിക്കാം. ഏകാഗ്രതയും നിർമ്മലതയും നഷ്ടപ്പെടാതെ നോക്കണം. ദൈവത്തിൻ്റെ സ്തോത്രം. ക്രിസ്തുവിനോടുള്ളതായ ഏകാഗ്രത നഷ്ടപ്പെടാതെ നോക്കണം. നമുക്ക് വായിക്കാം 2 കൊരിന്ത്യർ 11-ാം അധ്യായം 2-ാം വാക്യം മുതൽ.
ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹൗവായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു.
നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകരുത്. സർപ്പം ഹൗവായെ ചതിച്ചത് എങ്ങനെയാണ്? ഏകാഗ്രത നഷ്ടപ്പെടുത്തി. ദൈവത്തെക്കുറിച്ചുള്ള ചിന്തകൾ, ദൈവവചനം, ദൈവവചനത്തിലുള്ളതായ ആശ്രയം, അത് അവൾക്കുണ്ടായിരുന്നു. ആ ഏകാഗ്രത നഷ്ടപ്പെടുത്തി. ആദിമാതാവിൻ്റെ അപകടം അവിടെയാണ് അർത്ഥം വന്നത്. അങ്ങനെയാണ് ഏകാഗ്രത നഷ്ടപ്പെട്ടു. സർപ്പം ഹൗവായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. സ്തോത്രം. ക്രിസ്തുവിനോടുള്ളതായ ഏകാഗ്രത വിട്ടുപോകരുത്, നിർമ്മലത വിട്ടുപോകരുത്. സർപ്പമായി തലഹുവായി ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമമോഹത്ത് കൂടട്ടെ. കോരിന്തിലെ വിശ്വാസികളെക്കുറിച്ച് അപ്പോസ്തലനുണ്ടായിരുന്ന ഒരു ആങ്സൈറ്റി, ഒരു ഉത്കണ്ഠയതായിരുന്നു. അവരെ ഏകാഗ്രത നഷ്ടപ്പെടുത്തി കളയുമോ? അവരെ കൃപാവരങ്ങളുള്ളവരാണ്, പ്രാർത്ഥനയുള്ളവരാണ്, ആത്മീയമായ നിലവരങ്ങളുള്ളവരാണ്. പക്ഷേ അവരുടെ ജീവിതത്തിൽ ലഭിച്ച നന്മകളെല്ലാം കളഞ്ഞു പോകുമോ, നഷ്ടപ്പെടുത്തി കളയുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. എന്ന് എന്താണ് നാം 91-ാം സങ്കീർത്തനത്തിൽ കണ്ടത്? 91-ാം സങ്കീർത്തനത്തിൽ നാം വായിച്ചു, അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ്റെ നാമത്തെ അറിയിയാൽ ഞാൻ അവനെ ഉയർത്തും, അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവനെ ഉത്തരമിടും, കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും, ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും, ദീർഘായുസ് കൊണ്ട് ഞാൻ അവനെ തൃപ്തി വരുത്തും, എൻ്റെ രക്ഷയെ ഞാൻ അവനെ കാണിച്ചു കൊടുക്കും. എല്ലാം വാഗ്ദാനങ്ങളാണ്, എല്ലാം ദൈവികമായ സംരക്ഷണത്തിൻ്റെ വാഗ്ദാനങ്ങളാണ്, നിത്യദൈവോളം പുലരുന്ന സ്വർഗത്തിൻ്റെ വാഗ്ദാനങ്ങളാണ്. ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തും. ജീവനുള്ള ദൈവം നമ്മെ പരിപാലിക്കുന്നു, അവൻ നമ്മെ കരുതുന്നു, അവൻ നമ്മുടെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നു. നാം വാസ്തവത്തിൽ ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്, ദൈവത്തിൻ്റെ സ്വന്തം ജനം. ബാലസിംഹത്തെയും പിൻഭാവനെയും നീ മരിച്ചുകളെയും ദൈവത്തിൽ വസിക്കുന്നവർക്ക് ഏറ്റവും വലിയ ദോഷശക്തികൾ പോലും ദോഷരഹിതമായി തീരും. അവരുടെ ജീവിതം മരണകരമായ ദോഷങ്ങളെ അതിജീവിക്കുന്നു. അവരുടെ കാലുകൾ ഏറ്റവും ക്രൂരശത്രുവിനെ നേരിടുന്നു. സാത്താൻ അവരുടെ കാലുകളെ തകർക്കാൻ നോക്കുന്നു. എന്നാൽ ക്രിസ്തു യേശു മുഖാന്തരം സാത്താൻ്റെ തലയെ അവൻ തങ്ങളുടെ കാൽ കീഴെ മെതിച്ചു കളയും. ദൈവത്തിൻ്റെ ജനം വാസ്തവത്തിൽ മഹാസർപ്പ തകർക്കുന്നവരാണ്. സിംഹരാജാക്കന്മാരെയും സർപ്പത്തെയും നശിപ്പിക്കുന്നവരാണ്. അന്ധകാരശക്തികൾക്ക് അവരുടെ മേലുള്ള അധികാര നിമിത്തം അവർ പറയുകയാണ്, കർത്താവേ ഭൂതങ്ങൾ പോലും നിൻ്റെ നാമത്തിൽ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന്. ഈ ഒരു ഉറപ്പ് നമുക്ക് ലഭിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വീണ്ടും നാം വായിക്കുന്നു, കർത്താവിൽ ഗാഢമായി നാം ചേർന്നിരിക്കുമ്പോൾ അവൻ നമ്മെ വിടുവിക്കും. അവനിൽ നാം ലയിച്ചിരിക്കുമ്പോൾ ദൈവം ഈ വിശുദ്ധ ജ്വാലയെ കാണുകയും ആ ജ്വലിക്കുന്ന മനുഷ്യനെ കർത്താവ് തൻ്റെ മാറോടണക്കുകയും ചെയ്യുന്നു എന്ന് സ്പർജൻ പറഞ്ഞിട്ടുണ്ട്. ദൈവം നമ്മെ കാണുന്നത് ഒരു ജ്വാലയായിട്ടാണ്, തീജ്വാലയായിട്ടാണ്. പരിശുദ്ധാത്മാവൻ തീ നമ്മിൽ കത്തുന്നു എന്ന് നിത്യനായ പിതാവ് കാണുന്നു. നമ്മെ അവൻ സംരക്ഷിക്കുന്നു. അവനിൽ പാവമില്ലാത്തതുകൊണ്ട് അവൻ എൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്നു. അതുകൊണ്ട് അവനെ വിടുവിക്കുവാൻ അവൻ യോഗ്യനായിരിക്കുന്നു. അവനെ വിടുവിക്കുന്നു എന്നല്ല കർത്താവ് പറയുന്നത്. നേരെ മറിച്ച് അവനിൽ പാവമുള്ളപ്പോൾ തന്നെ അവൻ്റെ പാവം ഞാൻ പരിഹരിച്ച് അവൻ്റെ പാവങ്ങളെല്ലാം ക്ഷമിച്ച് അവനെ ഞാൻ വിടുവിക്കും. അവൻ പരിശുദ്ധനായി ജീവിച്ചതുകൊണ്ടല്ല ഇതുവരെയുള്ള ജീവിതം എല്ലാം അഴുക്കായിരുന്നു. എന്നാൽ അവൻ പാവത്തെ ഉപേക്ഷിച്ചു, അവൻ തിന്മയെ വിട്ടു, അവൻ എന്നോട് പറ്റിയിരിക്കുന്നു. അവനെ ഞാൻ വിടുവിച്ച് മഹത്വപ്പെടുത്തും. അങ്ങനെ ഞാൻ അവൻ്റെ ആയുസ് ദീർഘമാക്കും, അവൻ്റെ ആയുഷ്കാലം മുഴുവൻ ദീർഘമാക്കും. ദീർഘായുസ് കൊണ്ട് ഞാൻ അവനെ സന്തോഷിപ്പിക്കും, അവനിൽ എൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തും. അവനെ ഞാൻ വിടുവിക്കും, ഞാൻ അവനെ രക്ഷിക്കും, ഞാൻ അവനെ കാത്തുകൊള്ളും. ദീർഘായുസ് കൊണ്ട് ഞാൻ അവനെ തൃപ്തി വരുത്തും, എൻ്റെ രക്ഷയെ അവനെ കാണിച്ചു കൊടുക്കും. ദൈവത്തിന് സ്തോത്രം. എന്തൊരു അത്ഭുതകരമായ കാര്യമാണ്, രക്ഷയെ കാണിച്ചു കൊടുക്കും. നിത്യരക്ഷ നമുക്ക് കർത്താവ് കാണിച്ചു തരും. കർത്താവിന് സ്തോത്രം. സ്നേഹിതരെ, നമുക്ക് നിത്യരക്ഷയുടെ അവകാശം തരുന്ന ജീവനുള്ള ക്രിസ്തുവിനെ നിങ്ങൾ കാണുക. കർത്താവിന് സ്തോത്രം. വീണ്ടും ഞാൻ പറയുന്നു, ഒരു പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്നത് പോലെയല്ല നിങ്ങൾ. ഇപ്പോൾ നിങ്ങൾ നിങ്ങളിത് അനുഭവിക്കുക. ജീവൻ്റെ ഉടയവനായ ക്രിസ്തു, ഉയർത്തെഴുന്നേൽ ജീവിക്കുന്ന ക്രിസ്തു നിങ്ങളെ കാക്കുവാൻ, നിങ്ങളെ പരിപാലിപ്പാൻ നിങ്ങളുടെ അരികത്തേക്ക് വന്നിരിക്കുന്നു. ക്രിസ്തു നിങ്ങളെ ഇപ്പോൾ കാണുന്നു. നിങ്ങൾ വിശ്വസിക്കുക. ക്രിസ്തുവിൻ്റെ ആണിപ്പാടുള്ള കരം നിങ്ങളുടെ നേരെ നീട്ടിയിരിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾക്ക് വേണ്ടി തകർന്നതായ കരം, നിങ്ങൾക്ക് വേണ്ടി ആണിയടിച്ച് തകർന്നതായ കരം, നിങ്ങൾക്ക് വേണ്ടി കുറ്റമില്ലാത്ത രക്തചിന്തിയ കരം, ആ കരം നിങ്ങളുടെ നേരെ നീട്ടിയിരിക്കുന്നെന്ന് ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുക. ഇത് വരുന്നുപോയ എല്ലാ പാവവും ക്ഷമിച്ചു തരുന്നതായ കരം, എല്ലാ പാവവും കഴുകിത്തരുന്നതായ കരം, എല്ലാ ബാധയും മാറ്റിത്തരുന്നതായ കരം, സിംഹത്തെയും പെരുമാവിനെയും മെതിക്കുവാൻ അധികാരം തരുന്നതായ കരം, ആ കരം നിങ്ങളുടെ നേരെ നീട്ടിയിരിക്കുന്നെന്ന് നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ കർത്താവിനോട് പറയുക, കർത്താവേ എനിക്ക് വേണ്ടി തകർന്നതായ ആ കാര്യത്തേക്ക് നോക്കുവാൻ പോലുമുള്ള യോഗ്യത എനിക്കില്ല. എന്നാൽ എനിക്ക് അർഹതയില്ലെങ്കിലും എനിക്കൊരാശയുണ്ട്, ആ തൃക്കരത്തെ ഒന്ന് മുത്തുവാൻ, ആ തൃക്കരത്തെ ഒന്ന് ചുംബിപ്പാൻ എനിക്ക് ആശയുണ്ടല്ലോ. കർത്താവേ അതിന് എനിക്ക് ഭാഗ്യം തരണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ. കഴിഞ്ഞ കാല ജീവിതം മുഴുവൻ മായച്ചു തരുന്ന സ്നേഹതിയായ യേശുവിൻ്റെ ആണിപ്പോഴുള്ള കാര്യങ്ങൾ നിങ്ങൾ നേരെ നീട്ടിയിരിക്കുമ്പോൾ നിങ്ങൾക്ക് അക്കാര്യത്തിൽ നിങ്ങൾക്ക് പിടിച്ചുകൊണ്ട് അക്കാര്യത്തെ നിങ്ങൾക്ക് ചുംബിക്കാം, അക്കാര്യത്തിലേക്ക് നിങ്ങൾക്ക് ചാരാം. ആത്രക്കരം നിങ്ങളെ കോരിയെടുത്ത് നിങ്ങളെ മാറോടണയ്ക്കും. ആത്രക്കരം നിങ്ങളെ വഹിക്കും. ഭയപ്പെടേണ്ട, യാതൊരു ബാധയും തട്ടാതെ പരിപാലിക്കുന്ന കരമാണത്. ആ കരം നിങ്ങളുടെ ഭാവി കാര്യങ്ങൾ ഏറ്റെടുക്കും, നിങ്ങളുടെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ ഏറ്റെടുക്കും, നിങ്ങളുടെ മക്കളുടെ കാര്യങ്ങൾ ഏറ്റെടുക്കും. ആ കരങ്ങൾ അത് തലമുറകളെ മെനയുന്ന കരമാണ്, തലമുറകളെ രക്ഷിക്കുന്ന കരമാണ്. ആ തൃക്കരത്തിലേക്ക് നിങ്ങൾ നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക, സമർപ്പിക്കുക, വിട്ടുകൊടുക്കുക. കർത്താവേ ഞാനും എനിക്കുള്ളതും എല്ലാം ഇനി എൻ്റേതല്ല, നിൻ്റേത്. യേശുവേ ഞാനും എനിക്കുള്ളതും എല്ലാം ഇനി എൻ്റേതല്ല, നിൻ്റേത്. എൻ്റെ യേശുവെ, ഞാനും എനിക്കുള്ളതും എല്ലാം ഇനി എൻ്റേതല്ല, നിൻ്റേത് മാത്രം. ഹാലലുയ്യ 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 ഹാലലുയ്യ. ആ തീരുമാനമുള്ളവരെന്നോട് ചേർന്ന് സ്തുതിക്കുക. ഹാലലുയ്യ 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 ഹാലലുയ്യ.
നിത്യരാജാധിരാജാവായ കർത്താവായ യേശുവേ, ഞങ്ങൾക്ക് തന്ന തിരുസാന്നിധ്യത്തിനായി നന്ദിയോടെ സ്തോത്രം. തൃക്കരങ്ങൾ ഞങ്ങളുടെ കണ്ണുനീര് തുടച്ചതിനായി നന്ദിയോടെ സ്തോത്രം. തൃക്കരങ്ങൾ ഞങ്ങളെ ചേർത്തണച്ചതിനായി നന്ദിയോടെ സ്തോത്രം. ഇന്ന് ഈ വചനം കേട്ട എല്ലാവരെയും യേശുനാഥ അവിടുത്തെ രണ്ടാമത്തെ വരവിൽ പറന്നുയരുന്ന വിശുദ്ധന്മാരുടെ സംഘത്തിൽ ചേർത്തണയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പരിശുദ്ധ നാമം അവരുടെ മേൽ മുദ്രയായി അണിയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ, കാത്തുകൊള്ളണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ്യ.